السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، إسلامي بشواسم من سلاكنا القناة ചില പാഠങ്ങളാണ് കഴിഞ്ഞ അഖീദയുടെ ദർസുകളിൽ നാം എടുത്തത്. ഇനി വിശദീകരിക്കുന്നത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ചില സാങ്കേതിക പദങ്ങളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഉൾക്കൊള്ളുന്ന അടിസ്ഥാനപരമായ ചില പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇസ്ലാം, ഈമാൻ, കുഫർ, നിഫാഖ്, ശിർക്ക് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഈ പദങ്ങൾ ആവർത്തിച്ചു വന്നതായി കാണാൻ സാധിക്കും. ഇസ്ലാം എന്ന പദം, മുസ്ലിം എന്ന പദം, ഈമാൻ എന്ന പദം, മുഅ്മിൻ എന്ന പദം, ശിർക്ക്, മുഷ്രിക്ക്, നിഫാഖ്, മുനാഫിഖ്, കുഫർ, കാഫിർ ഇങ്ങനെയുള്ള പദങ്ങൾ ഇസ്ലാമിൽ ധാരാളമായി വന്നതായി കാണാം. വിശുദ്ധ ഖുർആനിൽ ഈ പദങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. എന്നാൽ ഈ പദങ്ങൾക്ക് ഉള്ളിൽ അടങ്ങുന്ന ആശയം എന്താണ്, അത് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന കാര്യം പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് ശരി. ഇസ്ലാം എന്ന പദം കേവലം ഒരു വാക്കർത്ഥത്തിൽ, കേവലം ഏതെങ്കിലും ഒരു പദത്തിൽ ഒതുക്കി പറയാവുന്ന കാര്യമല്ല. മറ്റേത് സാങ്കേതിക പദങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന് വിശാലമായ ഒരു അർത്ഥമുണ്ടായിരിക്കും. ആ അർത്ഥം മനസ്സിലാക്കുക എന്നത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന സമയത്തും മറ്റുമെല്ലാം നമുക്ക് ഏറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ആദ്യത്തെ പദമായി നാം പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് അൽ ഇസ്ലാം എന്ന പദത്തെക്കുറിച്ചാണ്. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നാൽ അറബിയിൽ ഇസ്തിസ്ലാം എന്നാണ് അതിൻ്റെ അർത്ഥം. സമർപ്പണം എന്ന് പറയാം. പൂർണമായി ഒരാൾ മറ്റൊരാൾക്ക് സമർപ്പിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുന്നതിനാണ് ഭാഷയിൽ ഇസ്ലാം എന്ന് പറയുക. ഉദാഹരണത്തിന്, ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു വസ്തു അത് മറ്റൊരാളുടെ കയ്യിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ അതിന് അറബിയിൽ അസ്ലമ എന്ന പദം ഉപയോഗിക്കും. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ. ഇസ്ലാം എന്നാൽ നാം നമ്മെ തന്നെ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്, അല്ലാഹുവിൻ്റെ കയ്യിൽ സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ വിശദീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആയത്തിൽ ഈ അർത്ഥം ഉൾപ്പെടുത്തിയത്. അല്ലാഹു പറയുന്നു, ഖുൽ ഇന്ന സലാതി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന സലാതി, തീർച്ചയായും എൻ്റെ നിസ്കാരം, വനുസുഖി എൻ്റെ ബലികർമ്മങ്ങൾ, വമഹ്യായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇബാദത്തുകളാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ ജീവിതം മുഴുവൻ, അതോടൊപ്പം അതിൻ്റെ അവസാനമായ മരണം വരെയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നീ നിന്റെ കാൽ മുതൽ മുടി വരെ അള്ളാഹുവിനുള്ളതാണ്. അവനാണ് നിന്റെ ജീവിതത്തിലെ നിഖില മേഖലകളിലും തീരുമാനം പറയേണ്ടവൻ. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാന മുസ്ലിമൻ, കാന ഹനീഫൻ മുസ്ലിമ എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഹനീഫായിരുന്നു, മുസ്ലിമായിരുന്നു. എന്താണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ അദ്ദേഹത്തോട് കൽപ്പിച്ചത് അതെല്ലാം അദ്ദേഹം നിറവേറ്റി. എന്തെല്ലാം കൽപ്പിച്ചു അതെല്ലാം നിറവേറ്റി. പരിപൂർണമായി അദ്ദേഹം അള്ളാഹുവിന് സമർപ്പിച്ചു. തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതിയായവനാണ്, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. തീ കുണ്ടാരത്തിലേക്ക് ശരീരമൊന്നടങ്കം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതിനുശേഷം അദ്ദേഹം ഹിജ്റ പോയി. ഷിർക്കിൻ്റെ ആ നാട്ടിൽ നിന്ന് തൻ്റെ എല്ലാ കാര്യങ്ങളും വിട്ടേച്ച് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക്, ആരുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഹിജ്റ പോയി, പലായനം ചെയ്തു. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നൽകലാണ്. റബ്ബിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞു പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ആ മകൻ അദ്ദേഹത്തിന് ജനിക്കുകയും അദ്ദേഹത്തോടൊപ്പം കൈപിടിച്ച് നടക്കാനുള്ള പ്രായമാവുകയും ഒരു നല്ല മകനായി മുന്നിൽ കാണുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വന്നു, ഇബ്രാഹിം നീ നിന്റെ മകനെ അറുക്കണം. അദ്ദേഹം മകനോട് പോയി ചോദിക്കുന്നു, മകനെ ഞാനിതാ ഒരു സ്വപ്നം കാണുകയാണ്, ഇന്നി അറാ അന്നി അസ്ബഹുക, നിന്നെ ഞാൻ അറുക്കുന്നതായി ഞാനിതാ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. സമാദ തറാ, നീ എന്താണ് മനസ്സിലാക്കുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്? ആ മകൻ, തൻ്റെ പിതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന ആ മകൻ പറഞ്ഞു, എൻ്റെ പൊന്നുവാപ്പ, നിങ്ങൾ എന്താണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് പ്രവർത്തിക്കുക. അത് സമർപ്പണമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളർന്ന തൻ്റെ സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയെറുക്കാൻ കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കുക എന്നത് ഇസ്ലാമാണ്. അതാണ് ഇസ്ലാം, സമർപ്പണം എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഇഖ്തജന ഇബ്രാഹീമുൻ നബിയ്യു അലൈഹി സ്വലാത്തു വസ്സലാം ബിൽ ഖദൂം വഹുവ ഇബ്നു 80 സന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് അള്ളാഹു 80 വയസ്സുള്ള സന്ദർഭത്തിൽ, പ്രായമേറെ ആയ സന്ദർഭത്തിലാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, ഇബ്രാഹിം നീ ചേലാകർമ്മം ചെയ്യണം. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ വേദനയില്ലാതെ ചേലാകർമ്മം നടത്താനുള്ള മാർഗങ്ങളോ ഇല്ല. 80 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ശരീരത്തിലുള്ള ഒരു ഇറച്ചി കഷ്ണം എടുത്ത് കളയണം, മുറിച്ച് കളയണം. റസൂലുള്ള പറയുന്നു, 80 വയസ്സുള്ള സന്ദർഭത്തിൽ അദ്ദേഹം ഒരു മഴു കൊണ്ടാണ് തൻ്റെ ചേലാകർമ്മം നിർവഹിക്കുന്നത്. അത് സമർപ്പണമാണ്, അവനവൻ്റെ സ്വന്തം ശരീരം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമർപ്പിക്കലാണത്. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇബ്രാഹീമിനെ നാം അനേകം കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു നോക്കി, ആ കൽപ്പനകളിലെല്ലാം അദ്ദേഹം ജയിച്ചു, ഒരു കൽപ്പന പോലും അദ്ദേഹം നിറവേറ്റാതിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഈ പറഞ്ഞ കാര്യത്തിന് അനേകം മാതൃകകളുണ്ട്. നബിമാരുടെ എല്ലാം ജീവിതത്തിൽ നാം കാണുന്നത് ഈ ഇസ്ലാമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. അവിടെ നിന്റെ തീരുമാനങ്ങളില്ല, നിന്റെ തിരഞ്ഞെടുപ്പുകളില്ല, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രം. അതാകുന്നു ഇസ്ലാം എന്നതുകൊണ്ട് പൂർണ്ണമായ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സമർപ്പണമാണ്. അള്ളാഹുവിന് പൂർണ്ണമായി നീ നിന്നെ തന്നെ നൽകുക. സഹോദര, നീ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനനുസരിച്ച് നീ അള്ളാഹുവിൻ്റെ അടിമയാകുക എന്ന ആ കാര്യം പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അബ്ദായി നീ മാറുന്നതിനനുസരിച്ച് നീ മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായി കൊണ്ടേയിരിക്കും. എത്രമാത്രം നീ അള്ളാഹുവിൻ്റെ അടിമയാണോ അത്രമാത്രം മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് നീ പുറത്തു കടക്കും. മറ്റുള്ളവരുടെ കൽപ്പനകൾക്ക് മുന്നിൽ തലചായ്ക്കുന്നവനായി നീ മാറില്ല. നിന്റെ കൽപ്പനകൾ നീ സ്വീകരിക്കുന്നത് നിന്റെ റബ്ബിൽ നിന്ന് മാത്രമാണ്. നിന്നെപ്പോലെ മറവിയുള്ള, തെറ്റുകൾ സംഭവിക്കാവുന്ന, അബദ്ധങ്ങൾ പിണയുന്ന, ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന, വിശ്രമിക്കുന്ന, ഉറങ്ങുന്ന, കഴിവില്ലാത്ത ദുർബലരായ സൃഷ്ടികളുടെ കൽപ്പനകൾ നീ അനുസരിക്കേണ്ടി വരികയില്ല. റബ്ബിൻ്റെ കൽപ്പനകൾ മാത്രം, അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇസ്ലാം നിന്നെ ക്ഷണിക്കുന്നത് മറ്റെല്ലാത്തിൻ്റെയും അടിമകളാവുക എന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാത്രം അടിമയാകാനാണ്. ഷഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ അർത്ഥം വിശദീകരിച്ചതായി കാണാം. എത്രമാത്രം നീ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുക്കുന്നു അത്രമാത്രം നീ സ്വതന്ത്രനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തഗ്ന അഗ്നാഹുല്ലാ, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ധന്യത കണ്ടെത്തിയാൽ അള്ളാഹു അവന് ധന്യത നൽകും. വേറെ ഒരാളുടെയും മുന്നിൽ അവന് പോകേണ്ടി വരില്ല. വേറെ ഒരാളുടെയും മുന്നിൽ അവൻ തലകുനിക്കേണ്ട അവസ്ഥ അള്ളാഹു അവന് ഉണ്ടാക്കുകയില്ല. അവൻ അള്ളാഹു ധന്യത നൽകും, അള്ളാഹു അവന് ഗിന നൽകും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറബ്, ധാരാളം സമ്പാദ്യം ഉണ്ടാവുക എന്നതിലല്ല ധന്യത ഇരിക്കുന്നത്. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, യഥാർത്ഥ ധന്യത എന്നാൽ മനസ്സിന്റെ ധന്യതയാണ്. കുറച്ച് നിന്റെ കയ്യിലുള്ളൂ, പക്ഷെ അള്ളാഹുവിലാണ് നീ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ നിനക്ക് അള്ളാഹു ധന്യത നൽകും, മനസ്സിന്റെ സമാധാനം നൽകും. എത്രയെത്ര ആളുകൾ കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടുകളിലുണ്ട്, പക്ഷെ അവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ല. അവർ സമ്പാദിച്ചു വച്ചതിൽ നിന്ന് ആഹ്ലാദത്തോടുകൂടി ഭക്ഷിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തോടൊപ്പം ഇത്തിരി നേരം സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലുമാണ്. എന്താണ് ആ സമ്പാദ്യം അവന് നൽകിയത്? എന്നാൽ എത്രയെത്ര പേരാണുള്ളത്, അവൻ്റെ കയ്യിൽ നാളെ ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പണം പോലുമില്ല, പക്ഷെ അവൻ സമാധാനത്തിലാണ്, റാഹത്തിലാണ്. ചരിത്രത്തിൽ ഏറ്റവും ധന്യത ഉണ്ടായിരുന്നത് ആർക്കാണ്? നമ്മുടെ റസൂലിനാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ, ഒരു നാട്ടിൻ്റെ ഭരണാധികാരിയായിരിക്കെ അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളയുടെ പടയങ്കി യഹൂദന്റെ കയ്യിൽ പണയത്തിലാണ്. പക്ഷെ അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും ധന്യതയുള്ളവരായിരുന്നു, ഏവർക്കും അവിടുന്ന് നൽകുന്നവരായിരുന്നു. കാറ്റടിച്ചു വീശുന്നത് പോലെ ദാനധർമ്മങ്ങളുമായി അവിടുന്ന് മുന്നേറിയിരുന്നു. അപ്പോൾ ഇസ്ലാമിൽ അള്ളാഹുവിന് മുൻപിൽ നീ എത്രമാത്രം താഴുന്നോ അത്രമാത്രം നിനക്ക് ധന്യതയുണ്ടാകും, അത്രമാത്രം നിന്റെ ആശ്രിതത്വം കുറയും. നീ ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നവൻ. നിന്റെ കൈയായിരിക്കും മുകളിലുണ്ടായിരിക്കുക, ജനങ്ങളുടെ കൈകൾ താഴെയായിരിക്കും നിന്റെ കയ്യിൽ നിന്നുള്ള സഹായങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി. പക്ഷെ എന്തു വേണം? അള്ളാഹുവിൽ നീ തവക്കുൽ ചെയ്യണം, അള്ളാഹുവിൽ നീ സമർപ്പിക്കണം. അതുകൊണ്ടാണ് ഫിർഔൻ, അവൻ ഏറ്റവും വലിയ അഹങ്കാരം കാണിച്ചവൻ അവനായിരുന്നു ഫിർഔൻ. അവൻ പറഞ്ഞത് എന്താണ്? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞവനാണ് അവൻ. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ചരിത്രം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അവൻ ചില ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചിരുന്നു ഫിർഔൻ. അവന് റൂമിൽ ഒരു ഇരുട്ടുള്ള മുറിയിൽ അവന് മാത്രം ആരാധിക്കാനായി അവൻ ചില ആരാധ്യ വസ്തുക്കളെ കൊണ്ടുവച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വയദറക വഅലിഹതക എന്ന് പറഞ്ഞത് ഫിർഔനെ, നിന്നെയും നിന്റെ ഇലാഹുകളെയും നിന്റെ ആരാധ്യ വസ്തുക്കളെയും ഉപേക്ഷിക്കാനാണ് ഇവർ പറയുന്നത് എന്ന് അള്ളാഹു പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ചില പണ്ഡിതന്മാരുടെ വിശദീകരണ പ്രകാരം ഫിർഔൻ ആരാധിച്ചിരുന്നത് എലിയെയായിരുന്നു. ഫിർഔൻ ആരാധിച്ചിരുന്നത്, അവൻ ആരാധ്യ വസ്തുവായി കണ്ടിരുന്നത് എലിയെയായിരുന്നു, ഒരു വൃത്തികെട്ട ജീവി. ചിലരുടെ അഭിപ്രായ പ്രകാരം പശുവിനെയായിരുന്നു. അതിൽ നിന്നായിരിക്കാം അല്ലാഹു അലം ബനു ഇസ്രായേലുകാർക്ക് പശുവിനെ ആരാധിക്കാനുള്ള ചിന്ത വന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ ധിക്കാരം കാണിച്ചവൻ, അവൻ ഏറ്റവും വൃത്തികെട്ടതിന്റെ മുൻപിലാണ് സുജൂദ് ചെയ്തത്. നമ്മുടെ നാട്ടിലും അത് കാണാൻ സാധിക്കും. ജനങ്ങളെ നിങ്ങൾ നോക്കൂ, ശിർക്ക് എത്രമാത്രം അവരിൽ കൂടുതൽ വർദ്ധിക്കുന്നോ
അത്രമാത്രം അവരുടെ ആരാധ്യ വസ്തുക്കളുടെ വൃത്തികേട് വർദ്ധിക്കും. ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മുടെ നാട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തു കടക്കുന്നോ അത്രമാത്രം അവർ മറ്റുള്ളവരുടെ അടിമത്തത്തിന് കീഴിലായിരിക്കും. തീർത്തും ദുർബലരായ മൃഗങ്ങളെ, അതുപോലെ തന്നെ പറയാൻ കൊള്ളാത്ത വസ്തുക്കളെ വരെ ആരാധിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിനുള്ള അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തു കടക്കുമ്പോൾ അവരേറ്റവും ദുർബലമായതിലേക്കാണ് പോവുക. നസ്രാനികളെ നിങ്ങൾ നോക്കും, അവരാരാധിക്കുന്നത് കുരിശിൽ തറക്കപ്പെട്ട വിഗ്രഹത്തെയാണ്. അല്ലെ, ആരാധിക്കുകയായിരുന്നെങ്കിൽ, ബുദ്ധി കൊണ്ട് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും അവരുടെ ബുദ്ധി പറയേണ്ടിയിരുന്നത് ഈസാ നബി നല്ലപോലെ നിൽക്കുന്ന ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ്, അത് ഈസാ നബിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. അവർ ഈസയാണ് എന്ന് പറഞ്ഞുണ്ടാക്കി വച്ചിരിക്കുന്ന ആ വിഗ്രഹം, അത് ശക്തിമത്തായ രൂപത്തിൽ നിൽക്കുന്നതിനെ അവർ ആരാധിച്ചിരുന്നെങ്കിൽ ഒരിത്തിരി ബുദ്ധി അതിലുണ്ടാകുമായിരുന്നു. പക്ഷെ അവർ ആരാധിക്കുന്ന വിഗ്രഹം തന്നെ കുരിശിൽ തറക്കപ്പെട്ട നിലയിലാണ്. അള്ളാഹുവിൽ നിന്നൊരാൾ അകലുമ്പോൾ എത്ര അബദ്ധ ജടിലമായ വിശ്വാസങ്ങളിലേക്കാണ് അവൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കും. മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, നസ്രാനികൾ, അവർക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും അവർക്ക് തലക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, അവരൊരിക്കലും ആ കുരിശിനെ ആരാധിക്കില്ലായിരുന്നു. കുരിശ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട് നബിയെ തറച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന ആയുധമാണ്. അവരുടെ ബുദ്ധി അവരോട് ശരിക്ക് കൽപ്പിക്കേണ്ടിയിരുന്നത് എന്തായിരുന്നു? കുരിശ് തകർക്കാനായിരുന്നു. കാരണം അവരുടെ ദൈവമാണ് എന്നവർ വിശേഷിപ്പിക്കുന്നവനെ തറച്ചത് ആ കുരിശിലാണ്. ആ കുരിശി എവിടെ കണ്ടാലും ദേഷ്യം പിടിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷെ അവർ അതാണ് അല്ലെ, കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവരാക്കുക. അള്ളാഹു അവരെ എത്തിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇത് കൂടിയും കുറഞ്ഞും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അള്ളാഹുവിനോട് എത്രമാത്രം നിനക്ക് അടിമത്തമുണ്ടോ അത്രമാത്രം നീ സ്വതന്ത്രനായിരിക്കും. ഇത് നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റും. റബ്ബിനുള്ള ഇബാദത്തുകൾ, അവനുള്ള സമർപ്പണം നീ എത്ര വർദ്ധിപ്പിക്കുന്നോ അത്രമാത്രം അള്ളാഹു നിന്നെ മറ്റുള്ളവരുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനാക്കും, നിന്നെ സ്വതന്ത്രനാക്കും. നിന്റെ കെട്ടുപാടുകൾ അള്ളാഹു ഒഴിച്ചു നൽകും, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ. അതുകൊണ്ടാണ് സഹോദര, ദുനിയാവിൽ നീ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ ദീനു മുറുകെ പിടിക്കുക, ആഖിറത്തിൽ നീ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ ദീനു മുറുകെ പിടിക്കുക. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല വീടും കുടുംബവും നാടുമെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഹാജിറുകൾ, അവർക്ക് സ്ഥാനം നൽകി, അവർക്ക് ഉയർച്ച നൽകി. മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിഖുകൾ, അവർക്ക് അള്ളാഹു നിന്ദ നൽകി. മുനാഫിഖുകളുടെ നേതാവ് പറഞ്ഞു, അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ വന്നു കയറിയ കുടിയേറ്റക്കാർ, അവരെ ഞങ്ങൾ പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മറുപടി പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കും ആകുന്ന ഇസ്സത്തുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് സഹോദര, ഇസ്ലാം അള്ളാഹുവിന്റെ അടിമയാകാനും മറ്റുള്ള എല്ലാ അടിമത്തത്തിൽ നിന്ന് നീ സ്വതന്ത്രനാകാനും നിന്നെ കൽപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ സഹാബികൾ, അത്ഭുതകരമാണ് അവരുടെ ചരിത്രം. ഞാൻ കൂടുതൽ വിശദീകരിച്ചാൽ വിഷയത്തെ തെന്നി പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഓർമ്മിക്കേണ്ടത് കാര്യം അതാണ്. സഹാബികൾ, അവർ അറബികൾ എന്ന് പറയുന്ന വിഭാഗം പേർഷ്യക്കാരും റോമക്കാരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു വിഭാഗമാണ്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, റസൂലുള്ളയുടെ നിയോഗത്തിന് മുൻപ് മക്ക, മദീന എന്നീ സ്ഥലങ്ങൾ അറബികളുടെ നാട്, മരുഭൂമിയായി കിടന്നിരുന്ന ആ നാട് അവിടേക്ക് പേർഷ്യക്കാരോ റോമക്കാരോ ഒരു യുദ്ധത്തിന്റെ പടക്കോപ്പുകൾ നടത്തിയിട്ടില്ല, ഒരു സൈനിക നീക്കം നടത്തിയിട്ടില്ല. അവർ പേർഷ്യക്കാരോ റോമക്കാരോ അവരെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അറബികളെ പേടിച്ചിട്ടാണോ? അറബികളെ പേടിച്ചിട്ടല്ല, അവരെ വേണ്ടാഞ്ഞിട്ടാണ്. അത്ര വിലയില്ലാത്ത സമൂഹമായിരുന്നു അവർ. ഒരു രാജ്യത്തിന്, ഒരു രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആ രാജ്യത്തുള്ള ഭരണാധികാരികൾ പോലും ആഗ്രഹിക്കാതിരുന്ന വില കുറഞ്ഞ ഒരു സമൂഹമായിരുന്നു അവർ. തിരിഞ്ഞു നോക്കാതിരുന്ന ആളുകൾ. പേർഷ്യയും റോമയും അവരുടെ സാമ്രാജ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അറബ് സമൂഹത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ട്? അവരെ വേണ്ടാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ സഹാബികൾ പേർഷ്യയുടെയും റോമയുടെയും അതിർവരമ്പുകളിലേക്ക് ചെന്നപ്പോൾ ഹുർമുസാനെ പോലെയുള്ള ഭരണാധികാരികൾ പറഞ്ഞത്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടതായിരുന്നു, നിങ്ങൾക്ക് അരിയാണോ വേണ്ടത്, ഭക്ഷണമാണോ വേണ്ടത്, ഞങ്ങളത് തരാൻ തിരിച്ചുപോയിക്കോ, ഞങ്ങൾക്ക് നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ സഹാബികളിൽപ്പെട്ട നേതാക്കന്മാർ ഇവർ ചർച്ചയ്ക്ക് വിളിച്ചു. റോമക്കാരനായ സേനാനായകൻ ഹുർമുസാന്റെ കൊട്ടാരത്തിലേക്ക് അബു ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ കുന്തവും കുത്തിപ്പിടിച്ച് കയറി ചെല്ലുകയാണ്. എങ്ങനെയാണ് കയറി ചെല്ലുന്നത്? അദ്ദേഹത്തിന് വേണ്ടി അവർ ആ ഇരിക്കുന്ന രാജാവ് ഇരിക്കുന്ന രണ്ടു വശങ്ങളിലുമായി മന്ത്രിമാരിങ്ങനെ നിരന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നടന്നു വരാൻ വേണ്ടി അവർ വലിയ വില കൂടിയ പരവതാനി വിധിച്ചിട്ടുണ്ട്. ആ പരവതാനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രാജാവിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ തല കുനിയുന്നതിന് വേണ്ടി ഒരു താഴ്ന്ന ഒരു വാതിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ വാതിൽ? ആ വാതിലിനുള്ളിൽ ഉള്ളിലൂടെ അബൂ ഉബൈദ കടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തല കുനിയുന്നതിന് വേണ്ടി രാജാവിന് മുൻപിൽ. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് തന്റെ കുന്തവും പിടിച്ചൊരു സാദാ വസ്ത്രവും ധരിച്ചിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം ആ വാതിലിന് മുൻപിലെത്തിയപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്നു. എന്നിട്ട് തന്റെ പിൻഭാഗം രാജാവിന് നേർക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. അദ്ദേഹം തല കുനിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് രാജാവിന് മുൻപിൽ തല കുനിക്കാൻ വേണ്ടിയാണ്. തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം പിൻഭാഗം കാണിച്ചുകൊണ്ട് രാജാവിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് തന്റെ കുന്തം കൊണ്ട് പരവതാനിയിൽ കുത്തി കീറലുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം നടന്നു ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹുർമുസാൻ അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ശരിയാണ്, നീ പറഞ്ഞിരുന്നത് ശരിയാണ്, ഞങ്ങൾ അറബികൾ ഒരു തരിമ്പ് പോലും വിലയില്ലാത്ത സമൂഹമായിരുന്നു, പക്ഷേ അള്ളാഹു ഞങ്ങളിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞയച്ചു. അദ്ദേഹം സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, ലോകത്തിനെ പടച്ചവനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ആയി തീർന്നു. ഇതാ ഇന്ന് ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. എത്ര ചെറിയ സൈന്യങ്ങളാണ് വലിയ വലിയ സൈന്യങ്ങളെ തകർത്ത് കളഞ്ഞത്! അള്ളാഹു അവർക്ക് പ്രതാപം നൽകി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ പറയുകയുണ്ടായില്ലേ, ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുന്നതിന് വേണ്ടി ഒരു തുള്ളിരോ ചോര ചിന്താതെ സന്ധി സംഭാഷണത്തിലൂടെ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തേക്ക് പോവുകയാണ്, ഫലസ്തീനിലേക്ക് പോവുകയാണ്. അവിടെ അദ്ദേഹത്തെ കാത്തുകൊണ്ട് നസ്രാനികളിലെ പുരോഹിതന്മാർ കാത്തു നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സാദാ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ചില റിവായത്തുകളിൽ കാണാം അവരോടൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ വിരലുകൾ ഊമ്പി വൃത്തിയാക്കി, തുടച്ച് നക്കി വൃത്തിയാക്കി. ഒപ്പം ഇരിക്കുന്നവരിൽ ചിലർ അവർ പറഞ്ഞു, ഉമറെ എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു ആ സന്ദർഭത്തിൽ, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിഹാദ ദീൻ, നമ്മുടെ ഈ സമൂഹം അറബികൾ അല്ലാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത് ഇസ്ലാമിനെ കൊണ്ടാണ്. ومهما ابتغينا العزه في غيره اذلنا الله നമ്മൾ അല്ലാഹുവിന്റെ ദീനിലല്ലാതെ മറ്റെന്തിലെങ്കിലും എപ്പോഴെങ്കിലും പ്രതാപം തേടിയാൽ അല്ലാഹു നമ്മെ അപമാനിക്കും. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആളുകൾക്ക് ഇസ്ലാമിലല്ല ഇജ്ജത്ത് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ജനങ്ങളിൽ ചിലർ എത്ര അപമാനകരമാണ് പലരുടെയും കാര്യം. അവർ ആളുകൾക്കിടയിലേക്ക് പരിസരത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ മുസ്ലിമാണ് എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകളാണ്. ചില ആളുകൾ പേരിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവൻ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ജാതി തന്ത്രങ്ങളും അതിലുണ്ടാവും. ആളുകൾക്കിടയിൽ പല ജാതി ആളുകൾ ഇരിക്കുന്നിടത്തേക്ക് ഒരു മുസ്ലിമിനെ കണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവന്റെ മുഖം വാടുകയാണ്. ഏയ് ഇവരൊക്കെ ഇരിക്കുന്നതിനിടെ അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ദീനിനോടുള്ള താല്പര്യമില്ലായ്മയാണത്. സഹോദര, നിനക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകുന്നത് ഈ ദീനിനെ കൊണ്ടാണ്. അത് നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ അപമാനിക്കും. നാണം കെട്ട രൂപത്തിലല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു നീ പിരിയുകയില്ല. അത് സത്യമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ ദീൻ നീ ഉപേക്ഷിച്ചാൽ അപമാനിതനായി കൊണ്ടല്ലാതെ ഈ ദീനിൽ നിന്ന്, ഈ ദുനിയാവിൽ നിന്ന് നിനക്ക് പിരിയാൻ പറ്റില്ല. എന്നാൽ ദീൻ നീ ഉറക്കെ മുറുകെ പിടിച്ചിട്ടുണ്ടോ? മണ്ണിൽ കൊല ചെയ്യപ്പെട്ട് താഴെ വീണ് രക്തം ചിന്തി നീ മരിക്കുകയാണെങ്കിലും അഭിമാനത്തോടുകൂടി തലയുയർത്തി നിനക്ക് മരിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഇബ്നു മുൽജിമിന്റെ വെട്ടുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് വന്ന സന്ദർഭത്തിലാണ് മറഞ്ഞു നിന്ന ശത്രു അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് വെട്ടുന്നത്. ആ വെട്ടേറ്റ ഉടൻ അദ്ദേഹം പറഞ്ഞു, ഫുസ്തു റബ്ബിൽ കഅബ, ഞാനിതാ വിജയിച്ചിരിക്കുന്നു, അള്ളാഹുവാണ് സത്യം. ഒരു കുത്തേറ്റ മനുഷ്യന്റെ ആദ്യത്തെ വാക്കാണത്. ഫുസ്തു വറബ്ബിൽ കഅബ, ഞാനിതാ വിജയിച്ചിരിക്കുന്നു, അള്ളാഹുവാണ് സത്യം. മരിച്ചു പോകുമ്പോൾ പോലും അവരുടെ ചിന്തയാണത്, അവർക്കുണ്ടായിരുന്ന ഉറപ്പാണത്, സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന പ്രതീക്ഷയാണത്. അതാണ് മുസ്ലിമേ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് വാഗ്ദാനം നൽകുന്നത്. അത് നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ അപമാനിതമായ ഒരു ജീവിതം ദുനിയാവിലും പരലോകത്തും നിനക്കുണ്ടായിരിക്കും. സഹോദരിമാരെ, നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമിന്റെ അടയാളങ്ങളിലാണ് എല്ലാ ഇജ്ജത്തും ഉള്ളത്. ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും ആരൊക്കെ നിന്നെ കളിയാക്കിയാലും ആരൊക്കെ ഇത് പിന്തിരിപ്പനാണ് എന്ന് പറഞ്ഞാലും നീ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹു നിനക്ക് ഇജ്ജത്ത് നൽകും, നിനക്ക് പ്രതാപം നൽകും. മറ്റുള്ളവർക്ക് മുൻപിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ തല ഉയർത്തുന്ന ഒരു ദിവസം വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സഹോദര, ഈ ഇസ്ലാം റബ്ബിലേക്ക് നിന്നെ സമർപ്പിക്കാൻ, നീ സ്വയം അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ നിന്നെ ക്ഷണിക്കുന്നു. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ വിശദീകരണമാണ് ഇവിടെ ഉള്ളത്. അൽ ഇസ്ലാം ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅതി വമുവാലാതുൽ മുസ്ലിമീന വമുആദാതുൽ മുശ്രിക്കീൻ. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇസ്ലാം? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം നൽകിയ വിശദീകരണമാണിത്. ഇസ്ലാം എന്നാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, ഇസ്ലാം എന്നാൽ അൽ ഇസ്തിസ്ലാം സമർപ്പിക്കലാൻ, ലില്ലാഹ് അല്ലാഹുവിന് നീ നിന്നെ തന്നെ സമർപ്പിക്കലാൻ. എങ്ങനെ സമർപ്പിക്കണം? ബിത്തൗഹീദ്, അല്ലാഹുവിനുള്ള തൗഹീദ് കൊണ്ട്, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നീ അവനെ സമർപ്പിക്കലാൻ. എന്താണ് തൗഹീദ് എന്നത് കഴിഞ്ഞ ദർസുകളിൽ നാം ധാരാളം വിശദീകരിച്ചതാണ്. അപ്പോൾ ഇസ്ലാമിലെ ഒന്നാമത്തെ പടി തൗഹീദാണ്. രണ്ടാമത്തേത് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, വൽ ഇൻഖിയാദ് അല്ലാഹുവിന് കീഴൊതുങ്ങലാണ്, അവനെ അനുസരിക്കലാൻ. ബിത്താഅതി നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട്. എന്താണ് നന്മകൾ പ്രവർത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിൽ ആദ്യത്തെ ഭാഗം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. അള്ളാഹുവിനെ തൗഹീദ് കൊണ്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ റസൂലുള്ളാഹിയുടെ കർമ്മങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റലാണ്. അതാണ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, അവിടുത്തേക്ക് കീഴൊതുങ്ങുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ രണ്ട് പടികൾ. നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനായിരിക്കണം, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരിക്കണം. മൂന്നാമത്തെ കാര്യം വമുവാലാതുൽ മുസ്ലിമീന വമുആദാതുൽ മുശ്രിക്കീൻ. വമുവാലാത്ത് നീ സ്നേഹിക്കണം, അൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ നീ സ്നേഹിക്കണം. ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതാ ഈ പറഞ്ഞ കാര്യമുള്ളവനാണ്, തൗഹീദുള്ള അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നവരെ നീ സ്നേഹിക്കണം. സഹോദര, ഇത് നന്നായി നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് നിന്റെ സ്നേഹത്തിന്റെ മാനദണ്ഡം? അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, തൗഹീദുണ്ടോ, റസൂലിനെ അനുസരിക്കുന്നുണ്ടോ, ഇതാണ് നിന്റെ മാനദണ്ഡം. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. നന്നായി നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് ചോദ്യം ചെയ്യാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ ഈമാൻ അതിന്റെ ബലം നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖു ഉറൽ ഈമാൻ അൽഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ ഏറ്റവും ശക്തമായ കണ്ണി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടലും അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കലുമാണ്. എന്നിനക്ക് മനസ്സിലാകും, ഒരാളെ കണ്ടാൽ അയാളോട് നിനക്ക് ഇഷ്ടം തോന്നുന്നു. എന്തുകൊണ്ട്? അയാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവന്, അതുകൊണ്ട് ഇഷ്ടം തോന്നുന്നു. ഇത് ഈമാനിന്റെ മാധുര്യത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു, അയാൾക്ക് മധുരമുണ്ടാകും. ഈമാനിൽ അയാൾക്ക് മധുരമുണ്ടായിരിക്കും. എന്താണ് മൂന്ന് കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി പറയുന്നു, അൻ യകൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അവന്റെ മനസ്സിൽ അള്ളാഹുവും റസൂലുമായിരിക്കണം അവർക്ക് പുറമെയുള്ളവരെക്കാളെല്ലാം പ്രിയങ്കരമായിട്ടുള്ളത്. അവൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയായിരിക്കണം? അള്ളാഹുവിനെയും റസൂലിനെയും ആയിരിക്കണം. അങ്ങനെ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ രണ്ടാമത്തെ കാര്യം വരും. എന്താണ് രണ്ടാമത്തെ കാര്യം? أن يحب المرأة لا يحبه إلا لله، وأن يبغض المرأة لا يبغضه إلا لله. അവൻ ഒരാളെ സ്നേഹിക്കുകയാണ്, എന്തിനാണ് അവൻ സ്നേഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി. അവൻ ഒരാളോട് ദേഷ്യം കാണിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദേഷ്യം കാണിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം, അള്ളാഹുവിന്റെ പേരിലുള്ള വെറുപ്പ്, ആ സ്നേഹവും വെറുപ്പും അത് സിയാറത്തുകൾ കൊണ്ട്, അതായത് നിന്റെ വീട്ടിലേക്ക് അവൻ സന്ദർശിക്കുന്നത് കൊണ്ട് അധികരിക്കുകയോ കുറയുകയോ ഒന്നുമില്ല. ഉദാഹരണത്തിന് നിന്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നായിരിക്കും. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ, അയാൾ നിന്റെ വീടിന്റെ പരിസരം വരെ വന്നു, പക്ഷെ നിന്റെ വീട്ടിലേക്ക് വന്നില്ല. അതുകൊണ്ട് നിനക്ക് അയാളോട് സ്നേഹം കുറയുകയില്ല, നിനക്ക് അയാളോട് വെറുപ്പുണ്ടാവുകയില്ല. കാരണം നിന്നെ സന്ദർശിച്ചോ ഇല്ലേ എന്നതല്ല നിന്റെ പ്രശ്നം, അള്ളാഹുവിനെ അയാൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. നിന്നെ കണ്ടാൽ ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അള്ളാഹു അയാൾ അനുസരിക്കുന്നുണ്ടോ വെറുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാന മാനദണ്ഡം. ഇത് നാം ശരിക്കും പറയും. നമ്മൾ പല ആൾക്കാരും പറയും, അല്ലെ, ഞാൻ അള്ളാഹുടെ മാർഗത്തിലാണ് സ്നേഹിക്കുന്നത്. എത്രയോ ആളുകൾ പലപ്പോഴും മെസ്സേജ് അയക്കും, ഇന്നി ഉഹിബ്ബു കഫില്ലാ, ഞാനിതാ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കും. പറയാൻ എളുപ്പമാണത്, പക്ഷേ പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ മനസ്സിലെ ഇഷ്ടങ്ങളും വെറുപ്പുകളും ശരിക്കും നമ്മൾ ചികഞ്ഞു നോക്കിയാൽ അതിൽ ഈ കലർപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പേരിലാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ പിന്നെ അയാൾ നിന്നോട് മുഖം കറുപ്പിക്കട്ടെ, കറുപ്പിക്കാതിരിക്കട്ടെ, നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഉദാഹരണം, നീ ഒരു തിന്മ ചെയ്തു, ആ തിന്മയുടെ പേര് അയാൾ നിന്നോട് വെറുപ്പ് കാണിച്ചു, നിനക്കൊരു പ്രശ്നം അയാളോട് ഉണ്ടാവില്ല. അയാളോട് നിനക്ക് യാതൊരു ദേഷ്യവും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? നീ അയാളെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നിന്നോട് അയാൾ നല്ലപോലെ നിൽക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള അയാൾ നിന്റെ വിഷയം. നിന്റെ ഗ്രൂപ്പിലാണോ, നിന്റെ സംഘടനയിലാണോ, നിന്റെ സംഘത്തിലാണോ, നിന്റെ ആളാണോ, നിന്നെ പിൻപറ്റുന്ന ആളാണോ, നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്, ഇതൊന്നുമല്ല. ചിലപ്പോൾ ഒരാൾ നിനക്ക് വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്, നിനക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളായിരിക്കും. പക്ഷെ അയാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അയാളോട് നിന്റെ മനസ്സിൽ ഉറപ്പുണ്ടാവണം. അത് വളരെ സൂക്ഷ്മമായ കാര്യമാണ്. റബ്ബിനു വേണ്ടി മാത്രം സ്നേഹമാവുക എന്നത് പറയാൻ എളുപ്പവും ചെയ്യാൻ പ്രയാസവുമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രകടമായതാണ്. നമുക്ക് ഉണ്ടായാൽ മനസ്സിലാവും. ശരിക്കും ചില ആളുകൾ ചിലപ്പോൾ അവർ നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ നിന്നോട് ചിലപ്പോൾ ആൾക്കാർ നീ ദേഷ്യം ഉണ്ടാവും. പക്ഷെ അത് നിന്നെ ബാധിക്കാൻ പാടില്ല, എങ്കിൽ നീ അയാളെ സ്നേഹിക്കണം. അത് മനസ്സിന്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളിൽ പെട്ടതാണ്. മനസ്സ് അത്രയധികം കീഴ്പ്പെടുത്തിയവനാണ് സാധിക്കുക. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൾ ആയിഷയെ കുറിച്ച് ആരോപണം പറഞ്ഞു. മിസ്ബാഹ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു വരുത്തി. ആര്? മിസ്ബാഹ്. അങ്ങനെ അവസാനം ഒരു മാസത്തിന് ശേഷം മിസ്ബാഹ് ഈ ആരോപണം ഇങ്ങനെ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നു. ഒരു മാസത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ അവർ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ മിസ്ബാഹിന് ചെലവിന് കൊടുക്കുകയില്ല. അബൂബക്കറിന്റെ ചെലവിന് കീഴിലാണ് മിസ്ബാഹ് ജീവിച്ചിരുന്നത്. ദരിദ്രരായിരുന്നു. അബൂബക്കറിന്റെ കുടുംബവുമാണ്, മുഹാജിറുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചെലവിന് കീഴിലാണ് മിസ്ബാഹ് ജീവിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി മിസ്ബാഹിന് ചെലവിന് കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു, ലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും വസ്അതി എന്ന് തുടങ്ങുന്ന ആയത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പാദ്യമുള്ളവർ ദരിദ്രർക്ക് ദാനം കൊടുക്കുന്ന സന്ദർഭത്തിൽ സത്യം ചെയ്ത് ഞാനിനി അത് കൊടുക്കില്ല എന്ന് പറയാൻ പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന അള്ളാഹുവിന്റെ ചോദ്യം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറ അല്ലാഹു ലി, അള്ളാഹു എനിക്ക് പുറത്തു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം മുൻപ് ചെയ്ത സത്യത്തിന് നേരെ വിരുദ്ധമായ സത്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, മിസ്ബാഹിന് ഞാൻ ചിലവിന് കൊടുക്കും, വല്ലാഹി ലാ അൻസിഉ മിൻഹു അബദ, വല്ലാഹി ലാ അൻസിഉഹു മിൻഹു അബദ, ഞാൻ ഒരിക്കൽ പോലും മിസ്ബാഹിനുള്ള ചിലവ് ഇനി നിർത്തുകയില്ല. നേരെ ഓപ്പോസിറ്റ്. സുബ്ഹാനല്ലാഹ്, തന്റെ സ്വന്തം മകൾക്കെതിരെ വിചാരാരോപണം പറഞ്ഞ ആളാണ്. ഒരു മാസക്കാലം. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ഉണ്ടായിരുന്നത്. സഹോദര, അത് പ്രാവർത്തികമാക്കുക എന്നത് അള്ളാഹു എളുപ്പമാക്കിയവർക്ക് എളുപ്പമാണ്, അവൻ പ്രയാസമാക്കിയവർക്ക് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഇത് പറയാൻ നമുക്ക് എളുപ്പമാണ്, ഞാൻ അള്ളാഹുവിന്റെ പേരിലാണ് സ്നേഹിക്കുന്നത്, പറയാൻ എളുപ്പമാണ്. പക്ഷേ കാര്യത്തോടടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കണം. അപ്പൊ ഇതാണ് ഇസ്ലാമിലെ അടുത്ത പടി. വമുവാലാത്തുൽ മുസ്ലിമീൻ, അവൻ മുസ്ലിമീങ്ങളെ സ്നേഹിക്കണം. മുസ്ലിമീങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ അവൻ സഹായിക്കണം, അവർക്ക് പ്രയാസമുണ്ടാകുന്ന അവനും പ്രയാസമായിരിക്കണം. റസൂലുള്ള പറഞ്ഞതുപോലെ, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദാ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബലം നൽകിക്കൊണ്ടിരിക്കും. റസൂലുള്ള പറഞ്ഞു, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ജസദ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു ശരീരം പോലെയാണ്. അവന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ ശരീരമൊന്നാകെ പനിയും തലവേദനയുമായി ആ അവയവത്തിനു വേണ്ടി സ്വയം വേദനിക്കുന്നത് പോലെ അവന്റെ സഹോദരൻ വേദനിച്ചാൽ അവനും വേദനിക്കണം. ഒരു ശരീരത്തിൽ കയ്യിൽ വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യിൽ മാത്രമാണോ പ്രയാസം? അല്ല, ശരീരത്തിന് മൊത്തത്തിൽ പ്രയാസമാണ്, ശരീരത്തിന് മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായാൽ ആ പ്രയാസത്തിൽ അവൻ വേദനിക്കണം. ഇമാം അഹമ്മദിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, അദ്ദേഹം ഒരിക്കൽ അൽ ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹത്തിന് അസുഖമായി എന്ന വിവരം അറിഞ്ഞു. അങ്ങനെ ഇമാം ഷാഫിഈയെ സന്ദർശിക്കാൻ വേണ്ടി ഇമാം അഹമ്മദ് അങ്ങോട്ട് പോയി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹം രോഗം കാരണം അനുഭവിക്കുന്ന പ്രയാസം കണ്ട ആ വിഷമം കാരണത്താൽ ഇമാം അഹമ്മദിന് രോഗം ബാധിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇമാമിന്റെ രോഗം മാറി എന്ന വിവരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ രോഗവും മാറി. സുബ്ഹാനല്ലാഹ്, നമുക്കത് ചിന്തിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കുക എന്നത്, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുക എന്നത് അത്ഭുതകരമായ കാര്യമാണ്. അള്ളാഹു നമ്മുടെ മനസ്സിൽ വെക്കുന്ന അത്ഭുതങ്ങളിൽ പെട്ടതാണ്. ചിലപ്പോൾ അവൻ അവന്റെ ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, അവന്റെ കുടുംബത്തെക്കാൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ ആളുകളെ സ്നേഹിച്ചേക്കാം. അപ്പോൾ സഹോദര, ഈ പറഞ്ഞ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചിന്തിക്കേണ്ട കാര്യവും ഇതാ. നമ്മുടെ സ്നേഹം എന്തിന്റെ പേരിലാവാൻ പാടില്ല? കേവലം അയാളെന്റെ ഭർത്താവാണ്, ഇവളെന്റെ ഭാര്യയാണ് എന്നതിന്റെ പേരിൽ മാത്രമാകാൻ പാടില്ല. അതിന്റെ പേര് സ്നേഹം ഉണ്ടാവില്ല എന്നല്ല, സ്നേഹം ഉണ്ടാവും, പക്ഷെ അതിന്റെ പേരിൽ മാത്രമാകരുത്. നമ്മുടെ സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടിയായിരിക്കണം. ഭർത്താവ് അള്ളാഹുവിനെ കൂടുതൽ അനുസരിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കണം. ഭർത്താവ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ സ്നേഹത്തിൽ കുറവ് സംഭവിക്കണം. ഭാര്യയോടും അങ്ങനെ തന്നെ അത് സംഭവിക്കണം. അത് സംഭവിച്ചാൽ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചാൽ ആ സ്നേഹം അള്ളാഹു നിലനിർത്തും. ഷൈഖുൽ ഇസ്ലാം തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ ആരെയൊക്കെ നാം സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹത്തിന്റെ പേരിൽ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രയാസം അള്ളാഹു അനുഭവിപ്പിക്കാതിരിക്കുകയില്ല. സ്നേഹം അള്ളാഹുവിന്റെ പേരിലല്ലേ ആ കൂട്ടുബന്ധം കൊണ്ട്, ആ സ്നേഹബന്ധം കൊണ്ട്, ആ കൂട്ടായ്മ കൊണ്ട് പ്രയാസം ഉണ്ടാവാതിരിക്കുകയില്ല. അതുറപ്പാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ഉണ്ടാകേണ്ട സ്നേഹബന്ധം അള്ളാഹുവിന്റെ പേരിലാകണം. അതായിരിക്കണം കൂടുതൽ ഉണ്ടാകേണ്ടത്. ആ ബന്ധത്തിനാണ് കൂടുതൽ ഏഴടുപ്പം ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് വമുവാലാത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ അവൻ സ്നേഹിക്കണം, അവർക്ക് വേദനിക്കുമ്പോൾ അവൻ വേദനിക്കണം. സഹോദര, നമ്മുടെ മനസ്സിൽ അത് എത്രമാത്രം നശിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ പേപ്പർ വായിക്കും, എത്രയോ മുസ്ലിമീങ്ങൾ പല നാടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന വേദനയേറിയ വാർത്തകൾ നമ്മുടെ കണ്ണിലുടക്കും. ഇത്ര മുസ്ലിമീങ്ങൾ മരിച്ചു, അത്ര ആളുകൾ മരിച്ചു, അങ്ങനെയായി, ഇങ്ങനെയായി, അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായി. ഒരു പ്രയാസ വാർത്ത ചിലപ്പോൾ നമ്മൾ വായിച്ചു നോക്കുന്നില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ അടുത്ത പേജിലേക്ക് മറിക്കും. ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണത്. ഒരു മുസ്ലിമിന് വേദന ഉണ്ടാകുന്ന നമുക്ക് പ്രയാസമില്ല. അവനൊരു മുസ്ലിമാണ് എന്നതിന്റെ പേരിലല്ല നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നത്. ഗൾഫിൽ പോയാൽ കാണാം ആളുകൾ ഒരേ റൂമിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെ ആ റൂമിലുള്ള ഒരുത്തൻ എന്തെങ്കിലും എന്റെ റൂമിലുള്ളവനെ തൊടാൻ അവനാരാ? അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നല്ല, എന്റെ റൂമിലുള്ളവൻ. കേരളക്കാരെ തൊടാൻ അവനാരാ? മലപ്പുറത്തുകാരനെ തൊടാൻ ആരാ? കോഴിക്കോട്ടുകാരനെ തൊടാൻ ആരാ? ഇന്ത്യക്കാരനെ തൊടാൻ ആരാ? ഇതൊന്നുമല്ല നമ്മുടെ തമ്മിലുള്ള ബന്ധം. നീ ഇവിടെ കേരളത്തിലാണ്, വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഫ്രിക്കയിലാണെന്ന് വിചാരിക്കുക. ഒരു കറുത്ത മനുഷ്യൻ, പണമില്ലാത്ത ദരിദ്രനായ, കാണാൻ ഭംഗിയില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. അവൻ മുസ്ലിമാണ് എന്നറിഞ്ഞാൽ നീ അവനെ സ്നേഹിക്കണം. അപ്പോൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാണോ നീ അയാളെ സ്നേഹിച്ചിരിക്കണം, മുസ്ലിമാണോ നീ സ്നേഹിച്ചിരിക്കണം. പിന്നെ അയാളിൽ തിന്മകളുണ്ടോ, ആ തിന്മകളുടെ തോതനുസരിച്ച് നിനക്ക് അയാളോട് വെറുപ്പുണ്ടായേക്കാം. അപ്പോൾ അവിടെ വെറുപ്പും സ്നേഹവും കൂടിക്കലരും. നമ്മുടെ മക്കൾ, അവരോട് നമുക്ക് സ്നേഹമുണ്ട്, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിലോ വെറുപ്പുണ്ട്. ആ വെറുപ്പിന്റെ അർത്ഥം അവരോട് തീരെ സ്നേഹമില്ല എന്നാണോ? ഇല്ല, വെറുപ്പും സ്നേഹവും കൂടിക്കലർന്നേക്കാം. ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിലെ കാര്യവും. ഒരാളുടെ ഇസ്ലാമിലോടുള്ള കൂടുതൽ അടുപ്പം കാരണത്താൽ അയാളുള്ള സ്നേഹം വർദ്ധിക്കും, അയാളുടെ തെറ്റുകളുടെ തോതനുസരിച്ച് അയാളോട് വെറുപ്പ് വർദ്ധിക്കും. എന്നാൽ പൂർണ്ണമായ വെറുപ്പ് ഒരു മുസ്ലിമിനോട് ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. വമുഅദാതുൽ മുശ്രിക്കീൻ, മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുക എന്ന ഏറ്റവും വലിയ തിന്മ ചെയ്ത ബഹുദൈവാരാധനയിൽ ഏർപ്പെടുന്ന അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, അവരോട് നിനക്ക് വെറുപ്പുണ്ടായിരിക്കണം, അവരോട് നിനക്ക് അനിഷ്ടമുണ്ടായിരിക്കണം, അകൽച്ചയുണ്ടായിരിക്കണം. അത് സ്വാഭാവികമാണ്. അല്ലെ, ഒരു നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഒരാൾ കള്ളുകുടിച്ച് നടക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ അയാളെ തോളത്ത് കേട്ടിങ്ങനെ നടക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരു മദ്യപനോടൊപ്പം ചേർന്ന് നടക്കുക എന്തവൻ യോജിക്കുന്നില്ല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിന്മയായി അവൻ കാണുന്നത് ശിർക്കാണ്, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കലാണ്. ആ ശിർക്ക് അവനിലേക്ക് കടന്നു വരുമോ എന്ന് അവൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവന്റെ മനസ്സിൽ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുക എന്ന കാര്യത്തോട് വെറുപ്പുണ്ടാകുന്നത് പോലെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നവരോടും വെറുപ്പുണ്ടായിരിക്കും. ആ വെറുപ്പ് ഇസ്ലാമിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. ആ വെറുപ്പില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഇഷ്ടം മനസ്സിലേക്ക് കയറി വന്ന് എന്ത് സംഭവിക്കുക? പതുക്കെ അവരുടെ ആചാരങ്ങൾ നമ്മിലേക്ക് കയറി വരും, പിന്നെ പതുക്കെ അവരുടെ വിശ്വാസങ്ങൾ കയറി വരും. അങ്ങനെ നീ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. എത്രയെത്ര ആളുകളിലാണ് അറിയാതെ അറിയാതെ ശിർക്കിന്റെ രൂപങ്ങൾ കയറി വന്നിരിക്കുന്നത്. ഇപ്പൊ ചില മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് കാണാൻ, ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ, മേത്ത് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ. എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? മുസ്ലിമീങ്ങളുടെ ആചാരമാണോ? അല്ല. അങ്ങനെ തൊടുന്നതെല്ലാം ദൈവമാണ് എന്ന ചിന്താഗതി, അദ്വൈത സിദ്ധാന്തത്തിൽ നിന്നാണ് ആ ചിന്താഗതി വരുന്നത്. ഒരാളെ ഉപദ്രവിച്ച് അവനും ദൈവമാണ്, അപ്പൊ ആ ദൈവത്തെ ഉപദ്രവിക്കാൻ പാടില്ല, ദൈവത്തെ ഉപദ്രവിച്ച് തൊട്ട് വണങ്ങണം. ആ ശിർക്കിൽ നിന്ന്, ശിർക്കൻ ചിന്താഗതിയിൽ നിന്നാണ് അത് വരുന്നത്. ഇതെങ്ങനെയാണ് നമ്മിലേക്ക് കയറി വന്നത്? ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലുള്ള വെറുപ്പ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് ജാറങ്ങൾ കയറി വന്നത്, നിലവിളക്കുകൾ കയറി വന്നത്, മക്ബറകൾ കയറി വന്നത്, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കയറി വന്നത്, ഇങ്ങനെയുള്ള വിശ്വാസ ചിന്താഗതികളൊക്കെ കയറി വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്തവരെ ആരാധിക്കുന്നവരോട് ഉണ്ടാകേണ്ട വെറുപ്പ് മനസ്സിൽ നിന്ന് ഇല്ലാതെയാകുന്നത് കൊണ്ടാണ്. ഇവനും അവനും തമ്മിൽ യാതൊരു വ്യത്യാസമല്ല, അവൻ രണ്ടൊരു ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരാൾ, അയാൾക്ക് എങ്ങനെയാണ് അവന്റെ വിശ്വാസത്തിന് കടകവിരുദ്ധമായ ഒരു കാര്യം പ്രവർത്തിക്കുന്നവനോട് അടുപ്പവും ഇഷ്ടവും ഉണ്ടാവുക? ഇത് മനുഷ്യർക്ക് സ്വാഭാവികമായ ചിന്താഗതിയാണ്, മനുഷ്യരിൽ അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. ആളുകൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഒരു നാട്ടിൽ കുറെ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, വലിയ വലിയ കടകളുണ്ട് എന്ന് വിചാരിക്കുക. ഓരോ കടയിലും വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ പരസ്പരം അടുപ്പുണ്ടാവും. എന്തുകൊണ്ടാണത്? അവരാ കടയുടെ ആളുകളാണ്, സ്വാഭാവികമായൊരു ഇഷ്ടമുണ്ടായിരിക്കും. അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഇസ്ലാമുമായി ഉണ്ടാകുന്ന ബന്ധം. ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ സ്വാഭാവികമായി അവരോട് അകൽച്ചയും വെറുപ്പും ഉണ്ടാവുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അനേകം തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അവസാനത്തിൽ ആ വിഷയം വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിൽ നമ്മളത് വിശദീകരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളോട് മോശമായി പെരുമാറണമെന്നല്ല, അവരോട് അനീതിയിൽ വർത്തിക്കണമെന്നല്ല, മറിച്ച് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച നന്മകളെല്ലാം അവർക്ക് നൽകണം, അവരെ സഹായിക്കണം, അവർക്ക് നൽകാവുന്ന സഹായമെല്ലാം നൽകണം, അവരോട് കാരുണ്യം കാണിക്കണം, നല്ല രൂപത്തിൽ പെരുമാറണം, അവരോട് കുടുംബ ബന്ധമുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം പുലർത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം. പക്ഷേ ഇസ്ലാമികമായ ആദർശപരമായ വെറുപ്പ് അവരോട് സ്വാഭാവികമായി അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഷിർക്കിനോടുള്ള ഇഷ്ടം തൗഹീദിനോടുള്ള ഇഷ്ടം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഷിർക്കിനോടുള്ള വെറുപ്പ് സ്വാഭാവികമായും അവനിൽ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇതാകുന്നു ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ സൂറത്തു ഫുസ്സിലത്തിലെ ആയത്ത് നിങ്ങൾ വായിക്കുക. അള്ളാഹു പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. മൂന്ന് കാര്യമാണല്ലേ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്? തൗഹീദാൻ. അള്ളാഹു പറയുന്നു, ആരുണ്ട് ഇതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ? ആരാണ് ഇയാൾ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ മറ്റാരുണ്ട്? അതാണ് ആദ്യം പറഞ്ഞത്. എന്ത്? തൗഹീദ്. വഅമില സാലിഹൻ, സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചവനേക്കാൾ നല്ലവനായി മറ്റാരുണ്ട്? അതാണ് രണ്ടാമത് പറഞ്ഞത്, റസൂലുള്ളയെ അനുസരിക്കുക എന്ന്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞവനേക്കാൾ നല്ലവനായി ആരുണ്ട്? അതാണ് മൂന്നാമത് പറഞ്ഞത്, വമുആലാത്തുൽ മുസ്ലിമീൻ വമുആദാത്തുൽ മുശ്രിക്കീൻ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ആൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാകുന്നു. അപ്പോൾ അല്ലാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമില്ലാത്ത മറ്റൊരു ദീൻ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എന്തത് സ്വീകരിക്കുകയില്ല. ശുദ്ധ ഖുർആൻ എത്രയോ ആയത്തുകൾ കൊണ്ടും റസൂലുള്ളയുടെ ഹദീസുകൾ കൊണ്ടും സംശയമില്ലാതെ സ്ഥിരപ്പെട്ട കാര്യമാണത്. ചില ആൾക്കാർ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ ഇസ്ലാം മാത്രമല്ല സത്യമെന്ന് പറഞ്ഞത്, പിന്നെന്തിനാണ് റസൂലുള്ള വന്നത്? പിന്നെന്തിനാണ് ഇതിലേക്ക് തന്നെ ക്ഷണിച്ചത്? ആർക്കും എന്തും വിശ്വസിക്കാമായിരുന്നുവെങ്കിൽ ഇസ്ലാമിൽ തന്നെ ഉറച്ചു വിശ്വസിക്കണം. അതല്ലാത്ത മറ്റൊരു ദീൻ സ്വീകരിക്കുക എന്നത് പറ്റുകയില്ല. ചില ആളുകൾ പറയും, ഇങ്ങനെ നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് നാട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ സർവമത സത്യവാദം, എല്ലാ മതവും ശരിയാണ് എന്ന് പറയുന്നവർ, അവരെക്കാൾ വിഡ്ഢിത്തം പറയുന്ന മറ്റൊരാളില്ല. എല്ലാ മതവും ശരിയാണ്, എന്ത് വാദം പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് എന്ന് പറയുന്നവർ. ഒരിക്കൽ എന്നോട് ഇതേപോലെ ഒരാൾ, ഒരു വലിയ ഡോക്ടറായ ഒരാൾ, അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത്, അത് അംഗീകരിക്കാൻ പറ്റില്ല, എല്ലാം ശരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പറയുന്നത് ഇസ്ലാം മാത്രമാണ് ശരി എന്നാണ്, അപ്പൊ അതും ശരിയാകുമോ? എല്ലാം ശരിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഇസ്ലാം മാത്രമാണ് ശരി എന്നാണ്, അത് ശരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാദം ശരിയാവാതാവും. അപ്പൊ എല്ലാ വാദവും ശരിയാണ് എന്നത് വാദത്തിന് വേണ്ടി പോലും സമ്മതിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഒരിക്കലും ഒരു ബുദ്ധിപരമായി യോജിക്കാത്ത കാര്യമാണ്. എല്ലാ വാദവും ശരിയാണെങ്കിൽ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നതിന് ശരിയാവേണ്ടി വരും. അങ്ങനെ അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാ വാദവും ശരിയാണെന്ന് പറഞ്ഞത് തെറ്റാവും. അത് ഒരിക്കലും നിലനിൽക്കാത്ത വാദമാണ്, അത് യാഥാർത്ഥ്യത്തോട് യോജിച്ചു നിൽക്കാത്ത വാദമാണ് അല്ലേ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കണ്ണ് കാണാത്തവനും കണ്ണ് കാണുന്നവനും സമമാവുമോ? അതുപോലെ തന്നെയാണ് ഇസ്ലാമും ഇസ്ലാമല്ലാത്തതും സമമാവുകയില്ല. ഒന്ന് തനിച്ച ശരിയായ ദീനാണ്, മറ്റേത് തിന്മകൾ കൂടിക്കലർന്നിട്ടുള്ള, അനേകം തിന്മകൾ കയറിക്കൂടിയിട്ടുള്ള, ശിർക്കും ബിദഅത്തുകളും വൃത്തികേടുകളും കലർന്നിട്ടുള്ള ആശയങ്ങളും ചിന്താഗതികളുമാണ്. ശരി, അപ്പോൾ ഇസ്ലാം മാത്രമാണ് സ്വീകരിക്കപ്പെടുക. അതുകൊണ്ടാണ് അതിനുശേഷം പറഞ്ഞത്, വകുല്ലു ദീനിൻ ബാത്തിലുൻ ലാ യുഖ്ബലു മിൻ സാഹിബിഹി ഇൻദല്ലാഹി ഇല്ലൽ ഇസ്ലാം. വകുല്ലു ദീനിൻ ബാത്തിൽ, എല്ലാ മതങ്ങളും നിരർത്ഥകമായ മതങ്ങളാണ്, എല്ലാ മതങ്ങളും അസത്യമാണ്. ലാ യുഖ്ബലു മിൻ സാഹിബിഹി, ആ മതങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാകുന്നു. അതിനുള്ള തെളിവാണ് അടുത്ത ആയത്ത്. ഖാല തആല, وَمَنْ يَبْتَغِ غَيْرَ الْإِسْلَامِ دِينًا فَلَنْ يُقْبَلَ مِنْهُ وَهُوَ فِي الْآخِرَةِ مِنَ الْخَاسِرِينَ. ആരെങ്കിലും വമൻ, ആരെങ്കിലും യബ്തഗി, അവൻ അന്വേഷിക്കുന്നുവെങ്കിൽ, ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമല്ലാത്തത്, ഇസ്ലാമിന് പുറമെയുള്ളത് ആരെങ്കിലും അന്വേഷിക്കുന്നു എങ്കിൽ, ദീനൻ ദീനായിക്കൊണ്ട് ഇസ്ലാമല്ലാത്ത മറ്റെന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചാൽ, ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. വഅർക്കാനുൽ ഇസ്ലാമി ഖംസതുൻ, ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ അഞ്ചു കാര്യങ്ങളാണ്. വഹിയ, അതേതൊക്കെയാണ്? അൽ ഔവൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്തംഭം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമയാണ്. അതാണ് ഒന്നാമത്തെ സ്തംഭം. രണ്ടാമത്തെ കാര്യം, അസ്സലവാത്തുൽ ഖംസ്, അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരങ്ങളാണ്. അസ്സലവാത്തു അൽ ഖംസ്, അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്, സ്തംഭങ്ങളിൽപ്പെട്ടതാണ്. മൂന്ന്, അസ്സകാത്തുൽ മഫ്റൂദ, നിർബന്ധമാക്കപ്പെട്ട സകാത്ത്. സകാത്ത് രണ്ട് രൂപത്തിലുണ്ട്, ഒന്ന് നിർബന്ധമായത്, രണ്ട് സുന്നത്തായത്. നിർബന്ധമായ സകാത്ത് രണ്ടെണ്ണമാണ്. ഒന്ന്, ഒരാൾക്ക് നിസാബെത്തിയാൽ, ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമ്പാദ്യത്തിന്റെ പരിധി എത്തിയാൽ അയാൾ കൊടുക്കേണ്ട സകാത്ത്. രണ്ടാമത്തെ നിർബന്ധമായ സകാത്ത് ഏതാണ്? അഹ്സൻതും, ഫിത്ർ സകാത്ത്. സകാത്തു അൽ ഫിത്ർ, പെരുന്നാളിന് നമ്മൾ കൊടുക്കുന്ന, അതിന് മുൻപ് കൊടുക്കേണ്ട സകാത്തുൽ ഫിത്ർ, അത് ഇതുപോലെ തന്നെ നിർബന്ധമായ സകാത്താണ്. അപ്പൊ സകാത്തുൽ മഫ്റൂള, നിർബന്ധ സകാത്ത്. മൂന്നാമത്തേത്, അസ്സൗമു ഫീ ഷഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ്. ആ നോമ്പ് നിർബന്ധമാണ്, മറ്റൊരു നോമ്പും നിർബന്ധമായ നോമ്പുകളായില്ല. അഞ്ചാമത്തേത്, അൽ ഹജ്ജു ഇലാ ബൈത്തില്ലാ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യുക, അതായത് കഅബയിലേക്ക് ഹജ്ജ് ചെയ്യുക എന്നത്. ഈ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം കാര്യമാണ്. ഏതൊക്കെ ഇസ്ലാം കാര്യങ്ങൾ? ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാൽ, ഒന്ന്, ഷഹാദത്ത് കലിമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ കാര്യം ഏതാണ്? അഞ്ച് നേരത്തെ നിസ്കാരമാണ്, അസ്സലവാത്തുൽ ഖംസ്. മൂന്നാമത്തെ കാര്യം ഏതാണ്? അസ്സകാത്തുൽ മഫ്റൂള, നിർബന്ധ സകാത്താണ്. നാലാമത്തെ കാര്യം ഏതാണ്? അസ്സൗമു ഫീ ഷഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പാണ്. അഞ്ചാമത്തെ കാര്യം ഏതാണ്? ആ, കഅബയിലേക്ക് ഹജ്ജ് പോവുക, ഹജ്ജിന് വേണ്ടി പോവുക എന്നത്. ഈ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ തർത്തീബോടുകൂടി നാം പഠിക്കണം. അത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. വഹാദ വല്ലാഹു തആല അലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം വബറക നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.